ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പിഎം സ്വനിധി പദ്ധതി ഗുണഭോക്താക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. പത്തനംതിട്ടയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും. പൌരത്വ ഭേദഗതി നിയമത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡുമായി 8,73 കോടി രൂപയുടെ രണ്ട് കരാറുകളിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് വിധികർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിശദാംശങ്ങൾ പോലീസ് അന്വേഷണം പൂർത്തിയായ ശേഷമേ വ്യക്തമാകുകയുള്ളൂ എന്ന് മന്ത്രി ആർ ബിന്ദു. വന്യജീവികളിൽ നിന്നുള്ള ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം വയനാട്ടിൽ. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിന്റെ സാധ്യതകൾ പഠിക്കാൻ നിയോഗിച്ച ഉന്നതതല സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് കൈമാറി. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമിതിയിലെ അംഗമാണ്. 2023 സെപ്റ്റംബറിലാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിനുള്ള ഉന്നതതല സമിതി രൂപീകരിച്ചത്. പിഎം സ്വനിധി പദ്ധതി ഗുണഭോക്താക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഡൽഹിയിലെ JLN സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ഡൽഹിയിൽ നിന്നുള്ള 5,000 വഴിയോര കച്ചവടക്കാർ ഉൾപ്പെടെ 100,000 തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകളും അദ്ദേഹം വിതരണം ചെയ്യും. ഡൽഹി മെട്രോയുടെ 4-ാം ഘട്ടത്തിന്റെ 2 അധിക ഇടനാഴികളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. മഹാമാരിയെ തുടർന്നുണ്ടായ ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ 2020 ജൂൺ 1 പിഎം സ്വനിധി പദ്ധതി ആരംഭിച്ചത്. ഇതുവരെ രാജ്യത്താകമാനമുള്ള 62 ലക്ഷത്തിലധികം വഴിയോര കച്ചവടക്കാർക്കായി 82 ലക്ഷം വായ്പകളിലൂടെ 10,978 കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിനാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത്. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൌരത്വ ഭേദഗതി നിയമത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നിയമം പിൻവലിക്കില്ലെന്നും വാർത്താ ഏജൻസിയായ ANIക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. പൌരത്വ ഭേദഗതി നിയമം രാജ്യത്തിന്റെ നിയമമാണെന്നും പൌരന്മാർക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനാണ് സർക്കാർ ഈ നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ പൌരത്വം രാജ്യത്ത് ഉറപ്പാക്കേണ്ടത് പരമാധികാര അവകാശമാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും CAA പിൻവലിക്കില്ലെന്നും അദ്ദേഹം അറിയിച്ചു. CAAയുടെ പേരിൽ പ്രതിപക്ഷം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. NIAയുടെ കൊച്ചിയിലെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് നിർവഹിക്കും. ഓൺലൈനായാണ് ഉദ്ഘാടന ചടങ്ങ്. കളമശ്ശേരി HMT മെഡിക്കൽ കോളേജ് റോഡിലാണ് പുതിയ ഓഫീസ്. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡുമായി 8,073 കോടി രൂപയുടെ രണ്ട് കരാറുകളിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. 34 അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് കരാർ. കരസേനയ്ക്ക് വേണ്ടി 25 അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്ററുകളും തീരസംരക്ഷണ സേനയ്ക്കായി 9 അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്ററുകളുമാണ് വാങ്ങുന്നത്. കേരള സർവകലാശാല കലോത്സവത്തിലെ വിധികർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവം തികച്ചും ദൌർഭാഗ്യകരമെന്ന് മന്ത്രി ആർ ബിന്ദു. കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിന്റെ വിശദാംശങ്ങൾ പോലീസ് അന്വേഷണം പൂർത്തിയായ ശേഷമേ വ്യക്തമാകുകയുള്ളൂവെന്ന് മന്ത്രി എറണാകുളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പുറത്തുനിന്ന് എത്തിയവരാണ് പ്രശ്നമുണ്ടാക്കിയത്. ക്യാമ്പസുകളിൽ ബോധപൂർവ്വം ആക്രമണങ്ങൾ നടത്താനുള്ള ശ്രമം നടക്കുന്നതായും ശ്രീമതി ആർ ബിന്ദു പറഞ്ഞു. കേരള സർവകലാശാല യുവജനോത്സവ വിവാദവുമായി ബന്ധപ്പെട്ട് വിധികർത്താവിന്റെ മരണത്തിൽ SFIക്കാരുടെ ക്രൂരതയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പറവൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SFIക്കാർ കേരള സമൂഹത്തെ വെല്ലുവിളിക്കുകയാണെന്ന് ശ്രീ VD സതീശൻ ആരോപിച്ചു. കേരള സർവകലാശാല കലോത്സവത്തിൽ കോഴ ആരോപണം നേരിട്ട വിധികർത്താവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. മാർഗംകളിയുടെ വിധികർത്താവായിരുന്ന കണ്ണൂർ താഴെച്ചൊവ്വ സ്വദേശി PN ഷാജിയെയാണ് ഇന്നലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴ വാങ്ങി ഫലം അട്ടിമറിച്ചെന്ന ആരോപണത്തെ തുടർന്ന് ഷാജിയെയും 2 പരിശീലകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചിരുന്നു. ചൈനീസ് കമ്പനിയായ ബൈറ്റ് ഡാൻസുമായുള്ള ബന്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ടിക്ടോക്കിനെ നിരോധിക്കാവുന്ന സുപ്രധാന ബിൽ US പ്രതിനിധിസഭ പാസാക്കി. 65-352 വോട്ടുകൾക്ക് ബിൽ പാസാക്കിയെങ്കിലും നിയമമാകാൻ ബില്ലിന് സെനറ്റിന്റെ അനുമതി ലഭിച്ച ശേഷം US പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിക്കുകയും വേണം. നീറ്റ് MDS പരീക്ഷയ്ക്ക് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളില്ലെന്ന ചില മാധ്യമ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഷില്ലോങ്ങും കൊഹിമയും ഗുവാഹത്തിയും കൊൽക്കത്തയും ഉൾപ്പെടെ 6 ഇടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ടെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഈ മാസം 11 വരെ നടന്ന നീറ്റ് എംഡിഎസ് പ്രവേശനത്തിൽ 560 ഉദ്യോഗാർത്ഥികളാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അപേക്ഷ സമർപ്പിച്ചത്. ഗ്രാമീണ മേഖലയിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതി കണ്ണൂർ ജില്ലയിലെ 23 ഗ്രാമപഞ്ചായത്തുകളിൽ പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
ജൽജീവൻ മിഷനിലൂടെ കണ്ണൂർ ജില്ലയിൽ ആകെ 354,951 കണക്ഷനുകളാണ് നൽകാനുള്ളത്. ഇതിൽ 156,770 കണക്ഷനുകൾ നൽകിക്കഴിഞ്ഞു. ഇതോടെ 23 ഗ്രാമപഞ്ചായത്തുകൾ ഹർഘർ ജല്ലായി പ്രഖ്യാപിക്കും. ബാക്കിയുള്ള പഞ്ചായത്തുകളിലെ ടെണ്ടർ നടപടികൾ പൂർത്തിയാക്കി പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ജൽജീവൻ മിഷൻ പ്രവൃത്തികൾക്കാവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതും റോഡ് കട്ടിങ്ങിലുള്ള അനുവാദം തേടുന്നതും സംബന്ധിച്ച പ്രശ്നങ്ങൾ, IEC പ്രവർത്തനങ്ങൾ എന്നിവ വിലയിരുത്തുന്നതിന് പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്ത് 9 ജില്ലകളിൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് ലോക വൃക്കദിനം. വൃക്കകളുടെ ആരോഗ്യ പരിപാലനം, വൃക്കയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ എന്നിവയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുന്നതിന് എല്ലാ വർഷവും മാർച്ച് മാസം 2-ാമത്തെ വ്യാഴാഴ്ച ലോക വൃക്കദിനമായി ആചരിച്ചു വരുന്നു. വൃക്കയുടെ പരിരക്ഷ ഏവർക്കും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. മനുഷ്യമൃഗ സംഘർഷം രൂക്ഷമായ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര സർക്കാരിന്റെ വിദഗ്ധ സംഘം വയനാട്ടിൽ. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി AIG ഹാരിണി വേണുഗോപാൽ, ഡോ കെ രമേശ്, എൻ ലക്ഷ്മി നാരായൺ, PV കരുണാകരൻ, ഡോ എസ് ബാബു എന്നിവരാണ് എത്തിയത്. വയനാട്, ഗൂഡല്ലൂർ പ്രദേശങ്ങളിലെ മനുഷ്യമൃഗ സംഘർഷം സംഘം വിലയിരുത്തും. ഇടുക്കി ചിന്നക്കനാൽ 301 കോളനിയിൽ വീടിന് നേരെ കാട്ടാന ആക്രമണമുണ്ടായി. വീടും വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു. ചക്കക്കൊമ്പൻ എന്ന കാട്ടാനയാണ് വീട് തകർത്തതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് ഇന്ന് വാഗമണ്ണിൽ തുടക്കമാകും. ഈ മാസം 17 വരെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലാണ് ഫെസ്റ്റിവൽ അരങ്ങേറുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി പാരാഗ്ലൈഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സാങ്കേതിക പിന്തുണയോടുകൂടിയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. അന്തർദേശീയ ദേശീയ തലത്തിലുള്ള 100-ലധികം പ്രശസ്ത ഗ്ലൈഡർമാർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കും. ഇതിനു പുറമെ ലോക പ്രശസ്ത റൈഡർമാരും അന്താരാഷ്ട്ര ചാമ്പ്യന്മാരും പരിപാടിയിൽ പങ്കാളികളാകും. അമേരിക്ക, നേപ്പാൾ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ന്യൂസിലന്റ്, ഓസ്ട്രേലിയ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളും ഡൽഹി, ഗോവ, മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ്, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട്.
ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി രാവിലെ അരുവിക്കര മണ്ഡലത്തിൽ നിന്നാരംഭിച്ചു. ഉച്ചകഴിഞ്ഞ് നാവായിക്കുളം യുദ്ധസ്മാരക ഹാളിൽ വികസന ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കും. തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രന്റെ പ്രചാരണ പരിപാടികൾ നെയ്യാറ്റിങ്കര മിംസ് പരിസരത്ത് ആരംഭിക്കും. വൈകിട്ട് കഴക്കൂട്ടം, വട്ടിയൂർക്കാവിലും കൺവെൻഷനുകളിൽ ശ്രീ പന്നിയൻ രവീന്ദ്രൻ പങ്കെടുക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ കേരളത്തിലെ കോൺഗ്രസ് പ്രചാരണ സമിതി ചെയർമാനായി നിയമിച്ചു. ഉടൻ പ്രാബല്യത്തിൽ വരുന്ന രീതിയിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിയമന ഉത്തരവ് നൽകിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 136 പോയിന്റ് നേട്ടത്തിൽ 72,905 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 70 പോയിന്റ് ഉയർന്ന് 22,067 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ വർധന. പവന് 200 രൂപ കൂടി 48,480 രൂപയായി. ഗ്രാമിന് 6,060 രൂപയാണ് വില. കോട്ടയം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന് ഇന്ന് കൊടിയേറും. ഈ മാസം 20-നാണ് പൂരം. 21-ന് വലിയ വിളക്കും. 22-ന് പള്ളിവേട്ടയും നടക്കും. 10-ാം ഉത്സവ ദിവസമായ ഈ മാസം 23-നാണ് ആറാട്ട്. ശബരിമലയിൽ മീനമാസ പൂജകൾക്ക് പുലർച്ചെ തുടക്കമായി. ശനിയാഴ്ചയാണ് പൈങ്കുനി ഉത്രം മഹോത്സവം. പാലാ പുലിയന്നൂർ ബൈപ്പാസ് ജംഗ്ഷനിൽ വീണ്ടും വാഹനാപകടം. സെന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥി വെള്ളിയേപ്പള്ളി സ്വദേശി അമൽ ഷാജിയാണ് മരിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയ ഏക സാഹിത്യ പുരസ്കാരമായ മാധവമുദ്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. 2023 മാധവമുദ്ര പുരസ്കാരത്തിന് മുൻ ചീഫ് സെക്രട്ടറിയും സാഹിത്യകാരനുമായ തുളസീവനം ആർ രാമചന്ദ്രൻ നായർ അർഹനായി. പ്രധാന വാർത്തകൾ വീണ്ടും. PM സ്വനിധി പദ്ധതി ഗുണഭോക്താക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. പത്തനംതിട്ടയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും. പൌരത്വ ഭേദഗതി നിയമത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡുമായി 873 കോടി രൂപയുടെ 2 കരാറുകളിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് വിധികർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിന്റെ വിശദാംശങ്ങൾ പോലീസ് അന്വേഷണം പൂർത്തിയായ ശേഷമേ വ്യക്തമാകുകയുള്ളൂവെന്ന് മന്ത്രി ആർ ബിന്ദു. വന്യജീവികളിൽ നിന്നുള്ള ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം വയനാട്ടിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രക്ഷേപണം 12:50.